ദൈവനാമത്തിൽ മഹത്വം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ മുൻ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. 16 മുതലുള്ള വാക്യങ്ങളാണ് ഇനി നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയഭവിക്കുന്നത്. വിശ്വാസിയുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പാലിക്കേണ്ട നിയമങ്ങളാണ് ഇവിടുത്തെ വിഷയം. ഒരു വൃക്ഷത്തിന് ദൃശ്യഭാഗവും അദൃശ്യഭാഗവും ഉള്ളതുപോലെ ഒരു വിശ്വാസിക്ക് ദൃശ്യവും അദൃശ്യവുമായ രണ്ട് ഭാഗങ്ങൾ ജീവിതത്തിലുണ്ട്. ഒന്ന് രഹസ്യമായി കർത്താവിനോടുള്ള ബന്ധം, മറ്റേത് പരസ്യമായി ദൈവസഭയോടുള്ള ബന്ധം. വിശ്വാസിയുടെ രഹസ്യ ജീവിതത്തിൽ ഹൃദയാന്തർഭാഗത്ത് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നുവെന്ന് 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. കൂടാതെ വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള കീർത്തനവും ഉണ്ടായിരിക്കണം. അധരചർവണം കൊണ്ട് സൃഷ്ടാവ് തൃപ്തിപ്പെടുന്നില്ല. ഹൃദയത്തിൽ നിന്നും ഉയരുന്ന സംഗീതങ്ങൾക്കും ആന്തരികമായ വിശുദ്ധിക്കും മാത്രമേ ദൈവം വില കൽപ്പിക്കുകയുള്ളൂ. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെയാണ് ദൈവത്തിന് പാടേണ്ടതിന്. നന്ദിയുള്ളവരായിരിപ്പിനെന്ന് മുൻ വാക്യത്തിൽ നാം വായിച്ച് ശ്രദ്ധിച്ചതാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസിയുടെ സഭാജീവിതത്തിൽ അഥവാ പരസ്യ ജീവിതത്തിലാണ്. ആത്മീയ കൂട്ടായ്മയുടെ ആവശ്യകതയും പ്രാധാന്യവും ഇവിടെ പ്രകടമാകുന്നു. പരിജ്ഞാനത്തോടുകൂടി തമ്മിൽ പഠിപ്പിക്കുകയും കൃപയോടുകൂടെ ഹൃദയത്തിൽ പാടുകയും ചെയ്യുവീൻ എന്നാണ് ഈ വാക്യം മൂലഭാഷയിൽ കാണുന്നത്. സാധാരണ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് സങ്കീർത്തനം പാടുന്നത്. വിശുദ്ധന്മാരുടെ കൂടിവരവുകളിൽ സങ്കീർത്തനമുണ്ട്. ഇവിടെ പറയുന്നത് പഴയ നിമിത്തത്തിൽ സങ്കീർത്തനങ്ങളെ ഉദ്ദേശിച്ചാണ്. സ്തുതി എന്ന് പറയുന്നത് ആ കാര്യത്തെ അഥവാ പഴയ നിയമത്തിലെ സ്തുതി ഗാനങ്ങളെ ഉദ്ദേശിച്ചാണ്. സ്തുതി കീർത്തനങ്ങളെ അഥവാ സ്തോത്രഗാനങ്ങളെ നമുക്ക് പുതിയ നിയമത്തിലും അത് സംബന്ധിച്ചുള്ള പരാമർശം കാണുവാൻ കഴിയും. പരസ്പരം ആത്മീയ അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നതാണ് വിശുദ്ധന്മാരുടെ കൂടിവരവുകളുടെ പ്രധാനമായ ലക്ഷ്യം. ക്രിസ്തുവിൻ്റെ വചനം ഈ പ്രയോഗവും പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ നാം കാണുന്നുള്ളൂ. ക്രിസ്തു അരുളി ചെയ്തതും തൻ്റെ അധികാരത്തോടുകൂടെ നടപ്പാക്കിയതുമായ വചനമെന്നാണ് അതിൻ്റെ അർത്ഥം. ഐശ്വര്യമായി അഥവാ ധാരാളമായി ഈ പ്രയോഗവും 1 തിമൊഥെയോസ് 6:17, തീത്തോസ് 3:7 2 പത്രോസ് 1:11 ഈ ഭാഗങ്ങളിലൂടെ ചേർത്ത് നാം പഠിക്കേണ്ടതാണ്. തിരുവെഴുത്തിൽ നിത്യജീവനുണ്ട്, അവ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവയാണ്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ. ആകയാൽ ദൈവവചനം ഹൃദയത്തിൽ വാഴണം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് 15-ാം വാക്യത്തിൽ കണ്ടു. ഇവിടെ ക്രിസ്തുവിൻ്റെ വചനം വാഴട്ടെ എന്നാണ് കാണുന്നത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം എന്ന് കർത്താവ് ഇസ്രായേലിനോടും പ്രസ്താവിച്ചു. അവൻ്റെ വായിലെ വചനങ്ങളെ ഞാൻ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഇയ്യോബ് 23:12 കാണുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാവ് 15:16 കാണുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ കാണുന്നു. ദൈവവചനം നമ്മുടെ ബുദ്ധിയിലല്ല ഹൃദയത്തിൽ വാഴുവാൻ ഇടവരട്ടെ. എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്തു തരാം എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. കൊലോസ്യരുടെ ആത്മീയ അഭിവൃദ്ധിക്കായി ലേഖകൻ പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനനിറവിനായും പ്രാർത്ഥിച്ചു. ശലോമോൻ ജ്ഞാനമുള്ള ഹൃദയം ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി. ജ്ഞാനലബ്ധിക്കായി എഫെസൊസിലുള്ള വിശ്വാസികൾക്കും അപ്പോസ്തോലൻ പ്രാർത്ഥിച്ചു. വിശ്വാസികൾ പരിജ്ഞാനം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കേണ്ടതാണ്. തമ്മിൽ തമ്മിൽ അവർ പഠിപ്പിക്കേണ്ടതാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോസ്തോലൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. വിശ്വാസികളും അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം ആശ്വസിപ്പിക്കണം, അന്യോന്യം ആത്മീയ വർധനവ് വരുത്തണം എന്ന് കാണും. ഇവിടെ ആത്മീയ ഗീതങ്ങൾ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കുക. ആരാധനയിൽ സംഗീത ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനമായ സ്ഥാനമാണുള്ളത്. അദൃശ്യ ലോകത്തിലെ മഹത്വജീവികളായ മാലാഖമാർ സപ്തവർണ പ്രഭയോടും സപ്തസ്വരത്തോടും സ്വർഗസ്ഥ പിതാവിനെ പാടി പുകഴ്ത്തുന്നു. യെശയ്യാവ് 6:1-3 വരെയുള്ള വാക്യങ്ങൾ കാണുക. വിശ്വാസിയുടെ നാവിൽ പുതിയ ഒരു പാട്ടുണ്ട്, അത് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. 40-ാം സങ്കീർത്തനം 1-3 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമകാലത്തെ യഹോവയ്ക്ക് സംഗീതം പാടുവാൻ അഭ്യസനം പ്രാപിച്ച നിപുണന്മാരായ അനേകം സഹോദരന്മാരുണ്ടായിരുന്നു. പുതിയ നിയമ ആരാധനയിൽ ആത്മീയ സംഗീതങ്ങൾ ഉണ്ടായിരിക്കണം. സ്വർഗത്തിൽ വിശുദ്ധന്മാർ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കും. ആകയാൽ പാട്ടോടെ നമുക്കവനെ സ്തുതിക്കാം. നമ്മുടെ രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നത് നാം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിനാണ്. നാം അവന് സ്തുതി പാടുമ്പോൾ നമ്മുടെ അധരവും പ്രാണനവും പ്രാണനും ഒരുപോലെ ഘോഷിച്ച് ആനന്ദിക്കണം. 71-ാം സങ്കീർത്തനം 23-ാം വാക്യം. സ്വഭാഷയിലും മറുഭാഷയിലും കീർത്തനങ്ങൾ പാടി നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. 17-ാം വാക്യത്തിൽ, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്ന് കാണുന്നു. ദൈവത്തോടുള്ള കൃതജ്ഞതയുടെ സൂചകമായി വിശ്വാസികൾ സർവദാ സ്തോത്രത്തിൽ ജാഗരിക്കേണ്ട ആവശ്യകത ഇതിനു മുൻപുള്ള രണ്ട് അധ്യായങ്ങളിലും നാം കണ്ടതാണ്. എഫേസ്യ ലേഖനത്തിലും അപ്പോസ്തോലൻ ഇത് ഊന്നി പറഞ്ഞിരിക്കുന്നു. 5:4-20 വാക്യങ്ങൾ. വിശ്വാസിയുടെ അധരങ്ങളാലുള്ള സ്തുതിസ്തോത്രങ്ങളും കരങ്ങളാലുള്ള ശുശ്രൂഷകളും മുഖാന്തരം അത്യുന്നതനായ ദൈവത്തിന് മഹത്വമുണ്ടാകണം. ഇതാണ് ഇവിടുത്തെ ആശയം. ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെയാണ്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന് മഹത്വത്തിനായി ചെയ്യുവീൻ എന്നാണല്ലോ പൗലോസ് നൽകിയിരിക്കുന്ന പ്രബോധനം. ഇവിടെ പിതാവായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ എന്നത് എഫേസ്യർ 5:20 ദൈവവും പിതാവുമായവന് എന്നാണ്. പാപമംഗലമായി പാരിടത്തിലേക്ക് പാപരഹിതനായി തൻ്റെ പരിശുദ്ധ കുമാരനെ പറഞ്ഞയച്ച പരമോന്നതനായ പിതാവിനെ നാം എങ്ങനെ പുകഴ്ത്താതിരിക്കും? എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നതായിരുന്നു കർത്താവിൻ്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യവും അത് തന്നെ ആയിരിക്കട്ടെ. ക്രിയകളേക്കാൾ വാക്കുകളാണ് കൂടുതൽ സാധാരണയായി ഉണ്ടാകുന്നത്. 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായാലും മറ്റേത് വിഷയമായാലും അവയെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലായിരിക്കണം. ഇവിടെ കർത്താവ് എന്ന പദം കൂടി ചേർക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിനുള്ള അധികാരത്തെ അഥവാ കർത്തൃത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ നാമം എന്നത് തൻ്റെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും കാണിക്കുന്നു. കർത്താവിൻ്റെ സ്വഭാവത്തിനും ഇഷ്ടത്തിനും ചേരാത്ത യാതൊന്നും നമ്മൾ ഉണ്ടാകരുത്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ടല്ലോ. 19:14. സകല വിശ്വാസികളും കർത്താവിനായി സേവനം അനുഷ്ഠിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ വേലയിൽ അവർ വർദ്ധിച്ചു വരണം. എന്നാൽ അത് പിറുപിറുത്തും മനസ്സില്ലാ മനസ്സോടെയുമല്ല, മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കാൻ വേണ്ടി മാത്രമാകുന്നുവെങ്കിൽ അതുകൊണ്ട് പ്രയോജനവുമില്ല. കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ എന്ന് 23-ാം വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു. കരങ്ങളാലുള്ള പ്രവർത്തനങ്ങളുടെ തൂക്കം മാത്രമല്ല ഹൃദയത്തിൻ്റെ നിലവാരത്തെയാണ് കർത്താവ് സൂക്ഷിച്ചു നോക്കുന്നത്. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഏകാഗ്ര ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലതാനുമെന്ന് അമസ്യാവിനെക്കുറിച്ച് 2 നിവൃത്താന്തങ്ങൾ 25:2 പറഞ്ഞു കാണുന്നു. എന്നാൽ യഹസ്കിയാവിനെക്കുറിച്ച് നന്മയും ന്യായവും സത്യവുമായുള്ളത് അവൻ പ്രവർത്തിച്ചു, സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു, കൃതാർത്ഥനായി തീർന്നു എന്നെഴുതിയിരിക്കുന്നത് കാണുക. 2 നിവൃത്താന്തങ്ങൾ 31:20-21 വാക്യങ്ങൾ. വാക്കിലും പ്രവൃത്തിയിലും നമ്മെ സ്ഥിരപ്പെടുത്തുന്നത് പിതാവായ ദൈവമാണ്. ദൈവമക്കളുടെ സ്നേഹം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും പ്രകടമാകണം. 1 യോഹന്നാൻ 3:18. ലോകജാതികൾ താൻ താൻ്റെ ദേവന്മാരുടെ നാമത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നാമോ നമ്മുടെ കർത്താവ യേശുവിൻ്റെ നാമത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. 18-19 വാക്യങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാരുടെ കടപ്പാടുകളെ ചിത്രീകരിച്ചിരിക്കുന്നു. വിശ്വാസിയെ സ്വർഗത്തിലും ഭൂമിയിലും സഭയിലുമായി ഇതുവരെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. ഇനിയും വിശ്വാസി കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം എന്നതാണ് വിഷയം. ആത്മീയ മണ്ഡലത്തിൽ ഉന്നത നിലവാരം പുലർത്തിപ്പോരുവാൻ ഭക്ത ശിരോമണികൾക്ക് അവിവാഹിതാവസ്ഥ അനിവാര്യമായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ വിവാഹ ജീവിതം വിശുദ്ധ ജീവിതത്തിന് എതിരല്ല എന്ന് നാം കാണണം. വിവാഹം നിഷ്കന്മഷ യുഗത്തിൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. മനുഷ്യനേകനായിരിക്കെ നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം തന്നെ ആദ്യം വിവാഹം നടത്തി. വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് എബ്രായർ 13:4 തിരുവെഴുത്തിൽ പേർ പറയപ്പെട്ടിരിക്കുന്ന ഉത്തമ ഭക്തന്മാരായ ഏവരും, അതെ, വളരെ ചുരുക്കം ചിലരൊഴികെ ബാക്കി എല്ലാവരും കുടുംബജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചവരായിരുന്നു. ദൈവത്തോടുകൂടെ 300 സംവത്സരം നടന്ന ഹാനോക്കിന് കുടുംബജീവിതം തടസ്സമായിരുന്നില്ല. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ വിവാഹിതനായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ സഭയുടെ അധ്യക്ഷന്മാർ കുടുംബസ്ഥരായിരിക്കണമെന്ന് 1 തിമൊഥെയൊസ് 3:2 കാണുന്നു. അപ്പോസ്തലന്മാർക്കും വിവാഹം വിലക്കപ്പെട്ടിരുന്നില്ല. വിവാഹവും ഈ ബന്ധം ക്രിസ്തു സഭയുമായുള്ള സ്നേഹബന്ധത്തിന് നിഴലായിട്ടും തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വിവാഹം സംബന്ധിച്ചുള്ള ദൈവിക വ്യവസ്ഥയെ പുത്രനായ ക്രിസ്തു വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്തത്. മത്തായി സുവിശേഷം 19:1-9 വാക്യങ്ങളിൽ വിവാഹ വീട്ടിലാണ് ക്രിസ്തു ആദ്യമായി അത്ഭുതം പ്രവർത്തിച്ച് അവിടുത്തെ ഇല്ലായ്മയെ പരിഹരിച്ചു കൊടുത്തത്. വ്യക്തിപരമായ കാരണങ്ങളാലോ തീരുമാനത്താൽ ഒരാൾ അവിവാഹിത അവസ്ഥയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ദൈവം വിലക്കിയിട്ടില്ല. എന്നാൽ അത് ആത്മീയർക്കോ ശുശ്രൂഷകന്മാർക്കോ ഉള്ള ഒരു പ്രത്യേക നിർദ്ദേശമായി മാത്രം കാണരുതെന്നേ ഉള്ളൂ. ഇങ്ങനെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും എല്ലാവർക്കും മാന്യവുമായ കുടുംബജീവിതം ധന്യവും അനുഗ്രഹപ്രദവുമായി തീരണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ദൈവം നൽകിയിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കേണ്ടതാണ്. ദൈവിക വ്യവസ്ഥകൾ പാലിക്കുന്ന കുടുംബങ്ങളിൽ സ്വർഗീയ വാസനയുണ്ട്. അല്ലാത്ത കുടുംബങ്ങളിൽ നരകത്തിൻ്റെ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെന്ന് കീഴടങ്ങുവിൻ എന്ന നിർദ്ദേശം കാണുന്നു. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെയാണ് ഹവ്വ. അവൾ അത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത്. ആകയാൽ സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കണം. ദയ, കൃപ, മൃദുലത, സഹതാപം, സഹനശക്തി, സൗമ്യത, ലജ്ജാശീലം എന്നിവയിലെല്ലാം പുരുഷനേക്കാൾ സ്ത്രീ മികച്ചു നിൽക്കുന്നു എന്ന് പറയാം. എന്നാൽ ഭവനത്തിൻ്റെ ഭരണകർത്താവാകുവാൻ ദൈവം സ്ത്രീയെ അനുവദിച്ചിട്ടില്ല. കർത്താവിൽ ഉചിതമാകും വണ്ണം എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലും ജീവിത നിലവാരത്തെപ്പറ്റിയുള്ള തിരഞ്ഞെടുപ്പിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലും കീഴ്പ്പെടണം. എന്നാൽ മതപരമായ കാര്യങ്ങളിലും മനസ്സാക്ഷി വ്രണപ്പെടുത്തുന്ന കാര്യത്തിലും ഭർത്താവിന് ഭാര്യയെ നിർബന്ധിക്കുവാൻ അനുവാദമില്ല. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ടതുമില്ല എന്ന് സാരം. വിശുദ്ധ ജീവിതത്തിന് കളങ്കം വരുത്തുന്ന വിഷയങ്ങൾക്കോ അയോഗ്യ സ്ഥാനത്ത് ചെല്ലുന്നതിനോ ആരാധനാ വിഷയത്തിലോ ഭാര്യയെ നിർബന്ധിക്കാനാവില്ല. ആത്മരക്ഷയും ആത്മീയ വളർച്ചയും വ്യക്തിപരമായ തീരുമാനത്തെയും സമർപ്പണത്തെയും ആശ്രയിച്ച് ഇരിക്കുന്നതിനാൽ ആ കാര്യങ്ങളിൽ ഭർത്താവിനേക്കാൾ കർത്താവിനെ അനുസരിക്കേണ്ടതാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുതെന്നാണ് അടുത്ത നിർദ്ദേശം. സ്നേഹിക്കുന്ന ഭർത്താവും കീഴ്പ്പെടുന്ന ഭാര്യയും അനുസരിക്കുന്ന മക്കളുമുള്ള കുടുംബം നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഭർത്താക്കന്മാർക്കുള്ള പ്രധാന നിർദ്ദേശം അവർ ഭാര്യമാരെ സ്നേഹിക്കണം എന്നതാണ്. Ephesians 5:25 വാക്യങ്ങളിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ചില കാരണങ്ങൾ അവിടെ കാണുന്നു. അതിൻ്റെ അളവുകോലാണ് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. 2, സ്വന്തം ശരീരത്തെ പോലെ. ശരീരപ്രകൃതി, സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീധനം, കുടുംബ പാരമ്പര്യം, NOC, സ്പോൺസർ ലെറ്റർ എന്നിവയുടെ അടിസ്ഥാനത്തിലല്ല പ്രത്യുത. ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെയാണ് അവൻ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. ഭർത്താവ് ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കേണ്ടതാണ്. 1 Petrus 3:7, അവൾ ബലഹീന പാത്രമാണെന്ന് ഓർക്കണം. യാതൊരു കാരണവശാലും അവളെ ദേഹ ഉപദ്രവം ചെയ്യുവാൻ ഭർത്താവിന് അധികാരമില്ല. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തെ പകയ്ക്കുകയാണെന്ന് Ephesians 5:26 കാണുന്നു. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ സുബോധരഹിതർ മാത്രമേ സ്വന്തം ശരീരത്തെ പകയ്ക്കാറുള്ളൂ. വനാന്തരങ്ങളിൽ വളരുന്ന വന്യമൃഗങ്ങൾ പോലും താൻ തൻ്റെ ഇണയെ ഉപദ്രവിക്കുമാറില്ല. അങ്ങനെയെങ്കിൽ സംസ്കാര സമ്പന്നൻ എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ തൻ്റെ തക്ക തുണയെ ഉപദ്രവിക്കുന്നത് എത്രയോ നീചവും പൈശാചികമായ പ്രവൃത്തിയാണ്. സ്ത്രീ പുരുഷനാൽ ഭരിക്കപ്പെടേണ്ടതിന് അവൻ്റെ പാദത്തിൽ നിന്ന് അല്ല എല്ല് എടുത്തത്, അവൻ്റെ വാരിയെല്ലുകളിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. സ്നേഹം, സംരക്ഷണം, കരുതൽ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സൃഷ്ടാവ് അങ്ങനെ ചെയ്തത്. രണ്ടുവിധ സംസ്കാരത്തിലും പരിചയത്തിലും വളർന്നു വന്നവർ ഒരുമിച്ച് ഒന്നായി പാർക്കണമെങ്കിൽ യഹോവയുടെ സാന്നിധ്യം അവർക്കുണ്ടായിരിക്കണം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. 127:1 മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. 3rd ചരട് ക്രിസ്തു തന്നെ ആയിരിക്കട്ടെ. ഭർത്താക്കന്മാരോട് ഗുണദോഷം നൽകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മാത്രമല്ല എന്ത് ചെയ്യരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അവരോട് കയ്പായിരിക്കരുത് എന്നാണ് ഇവിടെ പ്രബോധനം. കോപം, ക്രൂരത ഒന്നും പ്രകടിപ്പിച്ച് അവരുടെ കുടുംബജീവിതത്തെ വഷളാക്കരുത്. കയ്പ് ദുഷ്ടന്മാരുടെ ലക്ഷണമാണ്, അത് പാടെ പരിത്യജിക്കണം. നിസ്സാര കാരണങ്ങളാൽ പോലും സ്ത്രീജനത്തോട് വളരെ ക്രൂരമായും നിർദ്ദയമായും പെരുമാറിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോസ്തോലൻ ഈ വരികൾ കുറിക്കുന്നത്. ഇന്നും പല ജാതികളും മതങ്ങളും സ്ത്രീജനത്തോട് തികഞ്ഞ അവഗണന പുലർത്തുന്നു. ഭാരതത്തിൽ സുവിശേഷം കടന്നു വന്ന ശേഷം ഈ വിഷയത്തിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് കർത്താവിന് ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ എന്നാണ് അടുത്ത പ്രബോധനം. നോക്കുക, പിതാക്കന്മാരോട് നൽകിയിരിക്കുന്ന പ്രബോധനം, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിനെ അവരെ കോപിപ്പിക്കരുത് എന്ന് തന്നെ ആകുന്നു. ബാലശിക്ഷയിലും പത്യോപദേശത്തിലും മക്കളെ പോറ്റി വളർത്തുവാൻ ആവശ്യമായ പ്രബോധനം പിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നു. പരിഷ്കാരത്തിൻ്റെ പരമകോടിയിലെത്തിയിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ മക്കളെ ശിക്ഷിക്കുവാൻ മാതാപിതാക്കൾക്ക് അനുവാദമില്ല. എന്നാൽ ശിക്ഷിച്ചു വളർത്തണം എന്നത്രേ തിരുവചനം പറയുന്നത്. കുഞ്ഞുങ്ങളുടെ കുറ്റം പറഞ്ഞു മനസ്സിലാക്കി നേർപാതയിൽ നടത്തണം എന്ന ആഗ്രഹത്തോടും ദൈവം തങ്ങൾക്ക് നൽകിയ നിർദ്ദേശം അനുസരിക്കുന്നു എന്ന മനോഭാവത്തോടും തികഞ്ഞ സംയമനത്തോടും കൂടെ മാത്രമേ മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കാവൂ. അല്ലാതെ കോപവും അരിശവും പൂണ്ട് കോപത്തിന് നിറയൊഴിക്കാൻ വേണ്ടി കണ്ണിൽ കണ്ടതെല്ലാം കയ്യിലെടുത്ത് വായിൽ വരുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ട ഇടത്തെല്ലാം തല്ലുന്നത് ഒരു പിതാവിന് ഭൂഷണമല്ല. അതിനാൽ ബാലഹൃദയങ്ങൾ കഠിനപ്പെട്ടു പോകാനേ ഇടവരികയുള്ളൂ. അപ്പനെ പോലെ തന്നെ അവരും മുൻകോപികളായിത്തീരും. എന്തും ചെയ്യുവാൻ മടിക്കാത്ത സ്ഥിതിയിൽ എത്തിച്ചേരുകയും ചെയ്യും. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. സന്താന ലബ്ധി ദൈവത്തിന് അനുഗ്രഹത്തിൽപ്പെട്ടതാണെന്ന് പൂർവ്വപിതാക്കൾ എല്ലാവരും വിശ്വസിച്ചിരുന്നു. തിരുവചനം അവരെ അഭ്യസിപ്പിക്കണമെന്ന് ആവർത്തനം 6:6-8 വാക്യങ്ങളിൽ കാണുന്നു. മര്യാദയും സ്നേഹവും ഇല്ലാത്ത പെരുമാറ്റം, ക്രൂരമായ ശിക്ഷാക്രമം, തൊട്ടതിനൊക്കെയും കുറ്റം പറയുന്ന സ്വഭാവം, ഈ കാരണങ്ങളാണ് കോപിപ്പിക്കുവാൻ ഹേതുവാകുന്നത്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്ന് കർത്താവ് കൽപ്പിച്ചു. മക്കൾ ക്രിസ്തുവിനോടുള്ള ഭക്തിയുള്ളവരായി തീരണം. മാതാപിതാക്കൾ സർവോപരി ശ്രദ്ധിക്കേണ്ടത് ആ കാര്യമാണ്. അവരുടെ ആരോഗ്യം, ബുദ്ധിപരമായ വികാസം, ഭൗതിക ഉയർച്ച, സാമൂഹിക ഉന്നമനം എന്നിവയെക്കാളും മുൻഗണന കൊടുക്കേണ്ടത് അവരുടെ ആത്മീയ വളർച്ചയ്ക്കാണ്. അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹത്തോട് സ്വർഗീയ പിതാവിന് നമ്മോടുള്ള സ്നേഹത്തെ തുലനം ചെയ്തിരിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ മുൻപിൽ നാം മക്കളാണ്. ഈ ബന്ധമാണ് പിതൃപുത്ര ബന്ധം. ദൈവവും തൻ്റെ സഭയുമായുള്ള ബന്ധത്തെ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. മക്കളോ സകല കാര്യങ്ങളിലും തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് വളരേണ്ടവരുമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സ്കൂളുകൾ മാറാം, കോളേജുകൾ മാറാം, നിങ്ങളുടെ പശ്ചാത്തലങ്ങൾ മാറാം, നിങ്ങളുടെ സ്നേഹിതരെ മാറാം, എന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയോ നിനക്ക് മാറുവാൻ കഴിയുകയില്ല. വാഗ്ദത്തത്തോടുകൂടി ആദ്യത്തെ കൽപ്പനയാണ് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ എന്നുള്ളത്. അങ്ങനെ അനുസരണവും വിധേയത്വവും ഒരു ശാപമല്ല, നിന്റെ ജീവിതത്തിന് അനുഗ്രഹമാണെന്നും ഉള്ള പ്രബോധനം ഇവിടെ കാണുവാൻ കഴിയും. ഇനിയും 22-25 വാക്യങ്ങളിൽ ദാസന്മാരോടുള്ള പ്രബോധനമാണ് കാണുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് ജഡപ്രകാരമുള്ള ബന്ധവും കടമയും അവസാനിക്കുന്നില്ല. ജഡപ്രകാരവും അല്ലാതെയുമുള്ള യജമാനൻ ഉണ്ട് എന്ന്, യജമാനന്മാർ ഉണ്ട് എന്ന് ഇവിടെ ധ്വനിക്കുന്നു. ദൃഷ്ടി സേവ അഥവാ യജമാനൻ നോക്കുമ്പോൾ മാത്രം ഊർജിതമായി കഴിയുന്ന വേല അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് സമയത്തും അലസരായിരിക്കാതെ കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഇവിടുത്തെ ഉദ്ദേശം. വിശ്വസ്ത ദാസന് അലസത ഭൂഷണമല്ല. യജമാനൻ കണ്ടാലും കണ്ടില്ലെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി വേല ചെയ്യണം. കാരണം ഉറങ്ങാത്തവനും മയങ്ങാത്തവനും അഗ്നിജ്വാലിക്കത്ത കണ്ണുള്ളവനുമായ ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. ഒരു നല്ല ദാസന്റെ ലക്ഷണങ്ങൾ Titus 2:9-10 വാക്യങ്ങളിൽ കാണാം. ഒരു അടിമയ്ക്ക് തൻ്റെ അവകാശമെന്ന് പറയുവാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. യാതൊരു സ്വത്തിനും അവൻ ഉടമയല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതോടുകൂടെ ക്ഷയം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത സ്വർഗീയ നിക്ഷേപങ്ങൾക്ക് അവൻ അവകാശിയായി തീരുന്നു. ഇവിടെ അന്യായം ചെയ്യുന്നവൻ എന്ന് കാണുന്നത് പ്രധാനമായി അടിമകളോടുള്ള ബന്ധത്തിലാണ്. എങ്കിലും അന്യായം ചെയ്യുന്ന യജമാനന്മാർക്കും ഇവിടുത്തെ മുന്നറിയിപ്പ് ബാധകമാണ്. ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അടിമത്വ സമ്പ്രദായത്തെ പുതിയ നിയമത്തിൽ ഒരിടത്തും നേരിട്ട് എതിർക്കുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിലെ ആശയം അടിമ സമ്പ്രദായത്തെ ഇല്ലാതെയാക്കുവാൻ ഉതകുന്നതാണ്. ഇങ്ങനെ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം യജമാനന്മാരും ദാസന്മാരും ഭാര്യമാരും ഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളും തങ്ങളുടെ കടമകൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്നുവെങ്കിൽ ഒരു ഭക്തന്റെ കുടുംബജീവിതത്തിൽ സ്വർഗത്തിന്റെ പ്രതീതി ലഭിക്കും. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ അവകാശമായി തീരും. ഈ പ്രബോധനങ്ങൾ പ്രത്യക്ഷരം പാലിച്ച് വിജയപ്രദമായി നമ്മുടെ ക്രിസ്തു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ ശ്രോതാക്കൾക്കും ഇടയാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും കൃപ നൽകട്ടെ. ആമേൻ.